السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين، وأشهد أن محمدا عبده ورسوله، أشرف الأنبياء وإمام المرسلين، صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ അവസാനത്തെ ദർസിൽ നമ്മൾ സംസാരിച്ചത് നോമ്പ് മുറിക്കാൻ ഇളവുള്ളവരെ സംബന്ധിച്ചായിരുന്നു. ആ വിഷയമാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ രോഗികളുടെയും വൃദ്ധന്മാരുടെയും നോമ്പിനെ കുറിച്ചും അവർക്കുള്ള ഇളവുകളെ സംബന്ധിച്ചും മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവര് ഫിദിയ നൽകണമെന്നും, എന്താണ് ഫിദിയ എന്നും, അതാർക്കാണ് നൽകേണ്ടത്, എത്രയാണ് നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട മസലകളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള മറ്റൊരു വിഭാഗം ആളുകളാണ് അൽഹാമിലു വൽ മുർദ, അഥവാ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. ഗർഭിണികൾ അവരുടെ സ്വന്തത്തിന്റെ കാര്യത്തിലോ, സ്വന്തം ആരോഗ്യത്തിന്റെ വിഷയത്തിലോ, അതല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിലോ ഭയപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീ തന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിലോ പാല് കുറഞ്ഞു പോവുക എന്നിങ്ങനെയുള്ള കുട്ടിയുടെ കാര്യത്തിൽ ഭയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ടു പേർക്കും ഈ രണ്ടവസ്ഥകളിലും നോമ്പ് ഒഴിവാക്കുവാൻ അനുവാദമുണ്ട്. എന്നാൽ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാണ്. അടിസ്ഥാനപരമായി അവർക്ക് നോമ്പ് എടുക്കുന്ന കാരണത്താൽ അത് ഉണ്ടാവുകയില്ല എങ്കിൽ, അതുപോലെ തന്നെ സ്വന്തത്തിന്റെ കാര്യത്തിലോ കുട്ടിയുടെ വിഷയത്തിലോ നോമ്പെടുക്കുന്ന കാരണത്താൽ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുകുന്നില്ല എങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പെടുക്കുക എന്നുള്ളത് മറ്റുള്ളവരെ പോലെ തന്നെ നിർബന്ധമാണ്. പ്രയാസമൊന്നും ഇല്ലെങ്കിലും നോമ്പ് ഒഴിവാക്കാം എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവർക്ക് നോമ്പെടുക്കുന്നതിൽ ഒരു പ്രയാസവും ഇല്ല എങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇനി അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഉപേക്ഷിക്കാൻ ഇളവുള്ളത് എപ്പോഴാണ്? സ്വന്തത്തിന്റെ കാര്യത്തിലോ കുട്ടിയുടെ വിഷയത്തിലോ നോമ്പെടുക്കുന്ന കാരണത്താൽ വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവുകയോ ബോധ്യപ്പെടുകയോ ചെയ്താൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പകരം മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവീട്ടേണ്ടതുമാണ്. ഇനി അത് അത്തരത്തിൽ നോമ്പ് നോക്കുന്നതിലൂടെ തനിക്കോ സ്വന്തം ശരീരത്തിനോ കുട്ടിക്കോ വലിയ രൂപത്തിൽ ഉപദ്രവമുണ്ടാക്കും അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കും എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അനുഭവത്തിലൂടെയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നോമ്പ് ഒഴിവാക്കാൻ നല്ല നിർബന്ധമായി തരും. അത്തരത്തിൽ വലിയ പ്രയാസമുണ്ടാകുമെങ്കിൽ നോമ്പ് ഒഴിവാക്കാന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരും. പകരം മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവീട്ടേണ്ടതുമാണ്. ചുരുക്കി പറഞ്ഞാൽ, തനിക്കോ കുട്ടിയുടെ കാര്യത്തിലോ ഭയപ്പെടുന്ന ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളുമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അവർക്കുള്ള ഇളവാണ്. അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. ഇതിനുള്ള തെളിവ് അനസ് ഇബ്നു മാലിക് അൽ കൽബി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല വദഅനിൽ മുസാഫിരി സൗമ വശത്ര സല. അല്ലാഹു സുബ്ഹാനഹു വതആല യാത്രക്കാരന് നോമ്പും നിസ്കാരത്തിന്റെ ഭാഗവും വിട്ടുകൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വഅനിൽ മുസാഫിരി വഅനിൽ വൽഹുബ്ല വൽ മുർദിഅ സൗമ, അതുപോലെ തന്നെ യാത്രക്കാരനും ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നോൽക്കുന്നത് വിട്ടുകൊടുത്തിരിക്കുന്നു. അഥവാ അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കാൻ അളവ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മായിലായിട്ടുമുണ്ട്. അഥവാ ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അവരുടെ സ്വന്തം കാര്യത്തിലോ അതുപോലെ തന്നെ കുട്ടിയുടെ വിഷയത്തിലോ ഭയക്കുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാമെന്നുള്ളതിൽ പണ്ഡിതന്മാർ ഇജ്മായിലായിട്ടുമുണ്ട്. പക്ഷേ അവർ നോമ്പ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ എന്താണ് ബാധ്യതയായി തീരുന്നത് എന്ന വിഷയത്തിൽ ശക്തമായ അഭിപ്രായ ഭിന്നത ഉണ്ട്. അഥവാ അവർ ഖദാ വീട്ടേണ്ടതുണ്ടോ അതോ ഫിദിയ നൽകിയാൽ മതിയോ അതോ ഖദാഉം ഫിദിയയും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചിട്ടുണ്ട്. എന്നാൽ ഫിത്ർ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാമെന്ന കാര്യത്തിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇജ്മായിലായിട്ടുമുണ്ട്. എന്നാൽ അവരുടെ ഖദാഇന്റെയും ഫിദിയയുടെയും കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയും ഭിന്നിപ്പുമുണ്ട്. ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയവുമാണിത്. ഈ ഒരു വിഷയത്തിൽ സഹാബികളിൽ നിന്നും വന്നിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള അസറുകളും അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള മറ്റുള്ള തെളിവുകൾ മനസ്സിലാക്കുന്നതിലും വന്നിട്ടുള്ള വ്യത്യാസമാണ് പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഫുഖഹാക്കൾ ഈ ഒരു വിഷയത്തെ രണ്ടായി തരംതിരിച്ചതായി കാണാം. അഥവാ ഈ ഒരു വിഷയത്തെ രണ്ടു ഭാഗങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ മൂന്ന് ഭാഗങ്ങളാക്കിയതായും കാണാൻ സാധിക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവരുടെ സ്വന്തം ആരോഗ്യത്തിന്റെ വിഷയത്തിലാണ്, സ്വന്തത്തെ കുറിച്ചാണ് അവർ ഭയപ്പെടുന്നതെങ്കിൽ, നോമ്പെടുക്കുന്നതിലൂടെ സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തിന്റെ വിഷയത്തിലാണ് അവർ ഭയപ്പെടുന്നതെങ്കിൽ അവർക്ക് ആ ഒരു നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം. പകരം മറ്റൊരു ദിവസം നോറ്റ് വീട്ടേണ്ടതുമുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മായിലായിട്ടുണ്ട് എന്ന് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഫുഖഹാക്കൾ പറഞ്ഞതായി കാണാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഭാഗം, സ്വന്തം ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മാത്രം ഭയപ്പെടുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രമേ ബാധ്യതയുള്ളൂ, നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു ദിവസത്തിൽ നോമ്പ് നോറ്റ് വീട്ടുക എന്നത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരുന്നുള്ളൂ. കാരണം അവരുടെ ഹുക്മ് രോഗിയുടെ ഹുക്മിനോടാണ് ഫുഖഹാക്കൾ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അഥവാ രോഗിക്ക് രോഗമുള്ള അവസ്ഥയിൽ റമദാനിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അവർ പകരമായി ചെയ്യേണ്ടത് ആ രോഗം മാറിക്കഴിഞ്ഞാൽ മറ്റുള്ള ദിവസത്തിൽ നോറ്റ് വീട്ടുക എന്നുള്ളത്. ഇതേ ഒരവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ഇതേ ഒരു കാര്യ ഹുക്കുമിനോടാണ് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന സ്ത്രീകളുടെയും അവരുടെ സ്വന്തം വിഷയത്തിൽ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ ഫുഖഹാക്കൾ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നോറ്റ് വീട്ടേണ്ടതാണ്, അത് മാത്രമേ അവർക്ക് ബാധ്യതയായിട്ടുള്ളൂ. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും സ്വന്തം വിഷയത്തിലും ഭയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലും ഭയപ്പെടുന്നുണ്ട്. ഗർഭിണി ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിലും ഭയപ്പെടുന്നു, സ്വന്തം ശരീരത്തെ ഭയപ്പെടുന്നത് പോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിലും ഭയപ്പെടുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീ സ്വന്തം കാര്യത്തിലും അവരുടെ കുട്ടിയുടെ കാര്യത്തിലും ഭയപ്പെടുന്നു, രണ്ടും ഒരുമിച്ച് വരുന്നു. ഈ ഒരു ഭാഗവും ഒന്നാമത്തെ അതേ ഹുക്മ തന്നെയാണ് ഈ ഒരു അവസ്ഥക്കും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുന്നത്. അഥവാ ഒന്നാമത്തെ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം നോട്ട് വീട്ടുക എന്നുള്ള നിർബന്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതും ഈ വിഷയത്തിലും ഇജ്മാ ഉള്ളതായി ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, ഇൻ ഖാഫത അലാ അൻഫുസിഹിമാ ലാ ഗൈർ, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവരുടെ സ്വന്തം കാര്യത്തിലാണ് ഭയപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലല്ല, കുട്ടിയുടെ കാര്യത്തിലല്ല, സ്വന്തം കാര്യത്തിലാണ് ഭയപ്പെടുന്നത്. ഔ അലഅൻഫുസിഹിമ വൗലദിഹിമ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിലും കുട്ടിയുടെ കാര്യത്തിലും ഭയപ്പെടുന്നു. രണ്ടവസ്ഥ ഉണ്ടായാലും അഫ്തറത, അവർ ചെയ്യേണ്ടത് അവർക്ക് നോമ്പ് ഒഴിവാക്കാം. വഖാലത, അവർ നോമ്പ് നോറ്റുവിട്ടണം രണ്ടുപേരും. വല ഫിദിയ അലൈഹിമ, അവരുടെ മേൽ ഫിദിയ നിർബന്ധമില്ല. ബിലാ ഖിലാഫ്, ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഇല്ല എന്നാണ് ഇമാമിന്റെ, അഥവാ ഇജ്മാ ആണ് ഇതിലൂടെ പറയുന്നത്. ഇങ്ങനെ ഇമാമിനെ പോലെ മറ്റു ഉലമാക്കളും ഇജ്മാ രേഖപ്പെടുത്തിയായി കാണാം. അല്ലാഹു ആലം. അപ്പൊ ഈ രണ്ടാവസ്ഥയിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ഫിദിയ നിർബന്ധമാകുന്നില്ല, ഖളാ മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ. മൂന്നാമത്തെ ഒരവസ്ഥ എന്നുള്ളത് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവരുടെ സ്വന്തം ആരോഗ്യത്തിന്റെ വിഷയത്തിലല്ല ഭയപ്പെടുന്നത്, മറിച്ച് കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഭയപ്പെടുന്നത് എങ്കിൽ, അഥവാ ഗർഭിണികൾ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിൽ മാത്രമാണ് ഭയപ്പെടുന്നത്, സ്വന്തം കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല നോമ്പെടുക്കുന്നത്, അവൾ പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല, നോമ്പെടുക്കാൻ എനിക്ക് സാധിക്കും, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, പക്ഷെ ഗർഭസ്ഥ ശിശുവിന് അത് പ്രയാസമാകും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീ പറയുകയാണ് എനിക്കതൊരു നോമ്പെടുക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുട്ടിക്കത് പാല് കുറയുകയും പ്രയാസം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഭയപ്പെടുകയാണ് ഈ ഒരു അവസ്ഥ. അതാണ് മൂന്നാമത്തെ അവസ്ഥ, അല്ലെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ. ആദ്യത്തെ പറഞ്ഞ രണ്ടാവസ്ഥയും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോ രണ്ടാമത്തെ അവസ്ഥ ഇതാണ്. ഈ വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ വളരെ ശക്തമായ രീതിയിൽ അഭിപ്രായ ഭിന്നത ഉള്ളത്. നോമ്പ് ഒഴിവാക്കാം എന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട്. ഇങ്ങനെ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഭയപ്പെടുന്നതെങ്കിലും നോമ്പ് ഒഴിവാക്കാം എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യണം? അവർക്ക് ഖളാ മാത്രമാണോ നിർബന്ധം, അതോ ഖളാ ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ, അതോ ഫിദിയ മാത്രമാണോ, ഇനി ഫിദിയയും ഖളാഉം ഒരുമിച്ച് വേണോ? ഇതിലൊക്കെ ഇങ്ങനെ രണ്ടു മൂന്ന് നിലക്ക് അഭിപ്രായങ്ങളായി പണ്ഡിതന്മാർ ഭിന്നിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നാല് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ കഴിയുന്നത്, അഥവാ നാല് അഭിപ്രായങ്ങളിലായി ഈ വിഷയത്തിൽ ഫുഖഹാക്കൾ ഭിന്നിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ കൂടുതൽ ചർച്ചകളിലേക്കും വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആ ഒരു നാല് അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, ഇങ്ങനെ ഉള്ള ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവർ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കുക, പകരമായി ഫിദിയ നൽകുകയാണ് വേണ്ടത്. വല ഖളാ അലൈഹിം, അവരുടെ മേൽ ഖളാ നിർബന്ധമില്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം, ഫിദിയാണ് നിർബന്ധം, ഖളാ വേണ്ട. ഇതാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരുടെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ താബിഈങ്ങളായ ഇക്രിമ, സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു റഹിമഹുമുള്ള ഇവരുടെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ മുൻഗാമികളിൽ ഇമാമുമാരിൽ ഇസ്ഹാഖ് ഇബ്നു റാഹുയ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഇതാണ്, ഫിദിയ മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ, ഖളാ നിർബന്ധമില്ല എന്ന്. പ്രധാനമായും അവരതിന് തെളിവായി, ഈ ഒരു അഭിപ്രായത്തിന് തെളിവായി പറഞ്ഞിട്ടുള്ളത് വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തഅമു മിസ്കീൻ എന്നുള്ള ആയത്താണ്. ഈ ആയത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ ദിവസത്തിൽ നിത്യരോഗിയുടെ വിഷയത്തിലും വൃദ്ധന്മാരുടെ നോമ്പിന്റെ വിഷയത്തിലും സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ളത് ലൈസത് ബിമൻസൂഖ, ഈ ആയത്ത് പൂർണ്ണമായും നസ്ഖ് ചെയ്യപ്പെട്ടതല്ല, മറിച്ച് ഇതിന്റെ ഒരു ഭാഗം നിയമം മാത്രമേ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, മറിച്ച് അതിന്റെ ഫിദിയ എന്നുള്ള ഭാഗം നോമ്പിന് സാധിക്കാത്ത വൃദ്ധന്മാർക്കും അങ്ങനെയുള്ള നോമ്പ് സാധിക്കാത്തവർക്ക് ഫിദിയ എന്നുള്ള നിയമം അതവിടെ ബാക്കിയാണ് എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില റിവായത്തുകളിൽ കൂട്ടത്തിൽ ഷെയ്ഖുൽ കബീർ വൃദ്ധരായ പുരുഷന്മാരെ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ചില റിവായത്തിൽ അൽഹുബ്ല വൽ മുർദ് എന്നുകൂടി പറഞ്ഞതായി വന്നിട്ടുണ്ട്, അഥവാ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. ഇതാണ് ഈ ഒരു ആയത്തിന്റെ തെളിവായിട്ടാണ് ഫിദിയ മാത്രമേ ബാധകമുള്ളൂ എന്ന് നിത്യ രോഗികളുടെയും അഥവാ വൃദ്ധന്മാരുടെയും നോമ്പിന്റെ വിധി പോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയാണ് ചെയ്യേണ്ടത്, അത് മാത്രമേ ബാധകമുള്ളൂ, നിർബന്ധമായിട്ടുള്ളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നും ഇങ്ങനെ ഒരു ഫത്വ ഖൗല് സഹിഹായ നിലക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയതായും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആധുനിക സലഫി പണ്ഡിതന്മാരിൽ കിബാറുൽ ഉലമയിൽപ്പെട്ട വലിയ പണ്ഡിതനായ മുഹദ്ദിസ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഇത് തന്നെയാണ്, വല്ലാഹു അഅലം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. അപ്പൊ അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അന്നഹുമ തുഫ്തിറാനി വതഖ്ദിയാനി വലാ ഫിദിയത അലൈഹിമ, അവർക്ക് ഗർഭിണികളും ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഗർഭിണികളും മുലയൂട്ടുന്ന ഉമ്മമാരും അവർ നോമ്പ് ഉപേക്ഷിക്കാം, പകരം അവർ നോറ്റ് വീട്ടുകയാണ് വേണ്ടത്, അവർക്ക് ഫിദിയ നിർബന്ധമില്ല. നിർബന്ധമുള്ളത് നോറ്റ് വീട്ടുക എന്നുള്ള കഥ ആണ്. ഇതാണ് മുൻഗാമികളിൽ ഹസൻ അൽ ബസറി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം നഖഈ, അതാ, ഇമാം സുഹ്രി, ദഹാക്, ഇമാം ഔസാഇ, റബീഅ, ഇമാം സൗരി, ഇങ്ങനെയുള്ള മുൻഗാമികളൊക്കെ അഭിപ്രായപ്പെട്ടത് ഇതാണ്. അതുപോലെ തന്നെ അയിമത്തുകളിൽ അബു ഹനീഫ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അദ്ദേഹം ഹനഫി മദ്ഹബിലെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ ലൈസ്, ഇമാം ലൈസ്, ഇമാം തബറി, ഇമാം അബു സൌർ, അതുപോലെ തന്നെ മറ്റു അയിമത്തുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, മറ്റു പല അയിമത്തുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. അവർക്ക് നിർബന്ധമായിട്ടുള്ളത് ഖദാ മാത്രമാണ്. പ്രധാനമായും അതിനെ തെളിവായി പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അനസ് ഇബ്നു മാലിക് അൽ കൽബി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇന്ന അല്ലാഹ അസ്സ വജല്ല വദഅ അൽ മുസാഫിരി അസ്സഖമ എന്ന് പറയുന്ന ഹദീസ്, അഥവാ യാത്രക്കാരനും ഗർഭിണികൾക്കും സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിൽ ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ളത് അതാണ് ഇതിന് പ്രധാനമായും തെളിവ് പിടിച്ചിട്ടുള്ളത്. അവർ പറയാണ് ഇത് രോഗിയെപ്പോലെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണത്താൽ ഒരു ഉദറിനാൽ അനുവാദമുള്ള ഒരു കാര്യമാണ്, അഥവാ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ള ഒരു കാര്യമാണ്, രോഗം പോലെ ഒരു ഉദറിനാൽ ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കഫാറത്ത് അവരുടെ മേൽ നിർബന്ധമാകുന്നില്ല രോഗിയെപ്പോലെ തന്നെ. കാരണം ഷറഈയായ ഒരു ഉദറിനാൽ അനുവാദമുള്ളതാണ് ഒഴിവാക്കുക എന്നുള്ളത് രോഗിയെ പോലെ തന്നെ. അപ്പൊ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ ഉദർ നീങ്ങിക്കഴിഞ്ഞാൽ കഫാറത്തല്ല മറിച്ച് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന സ്ത്രീകളുടെയും വിഷയത്തിലും, അവർക്ക് ആ ഒരു ഉദർ കാരണത്താലാണ് അവർ നോമ്പ് ഒഴിവാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉദർ നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മേൽ നോറ്റ് വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് അസ്ല് എന്നാണ് അവർ പറയുന്നത്. ഷറഈയായ അസ്ല് അതാണ്, നോമ്പിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം അതാണ്. ഷറഈയായിട്ടുള്ള ഒരു ഉദർ കാരണത്താൽ, ഒരു കാരണത്താൽ, ഷറഈയായിട്ടുള്ള ഉദർ കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയവരുടെ മേലൊക്കെ നിർബന്ധമായിട്ടുള്ളത് എന്താണ്? ആ ഉദർ നീങ്ങിക്കഴിഞ്ഞാൽ ഖദാ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അസ്ല്. ആ ഒരു അസ്ല് പ്രകാരം ഇവിടെ ഗർഭിണികളുടെ അവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു അവസ്ഥ അവർക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നോമ്പെടുക്കാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഖദാ ചെയ്യുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ ഈ ഒരു ഹദീസിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരുടെ കൂടെ ചേർത്തിയാണ് ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും പറഞ്ഞിട്ടുള്ളത്. അവർ യാത്രക്കാർക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പിൽ അള്ളാഹു ഇളവ് നൽകിയിരിക്കുന്നു. അപ്പൊ യാത്രക്കാരുടെ കൂടെയാണ് ഇവിടെ ഇവർ രണ്ടുപേരെയും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം യാത്രക്കാരുടെ വിഷയത്തിൽ എന്താണ് വിധിയുള്ളത്, അത് ഇൻഷാല്ലാ യാത്രക്കാരുടെ വിഷയം പിന്നീട് വരും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, യാത്രക്കാരുടെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ രോഗിയുടെ കൂടെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അവൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, രോഗിയോ യാത്രക്കാരനോ ആയാൽ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഹർ, മറ്റുള്ള ദിവസങ്ങൾ നോറ്റ് വീട്ടുക എന്നുള്ളതാണ് യാത്രക്കാരുടെ വിധി. അപ്പൊ അങ്ങനെ യാത്രക്കാരുടെ കൂടെയാണ് ഇവിടെ നോമ്പിന്റെ വിഷയത്തിൽ ഇളവ് നൽകിയതായി ഗർഭിണികളെ പറ്റിയും മുലയൂട്ടുന്ന സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേവിധി തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ഈ ഒരു ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് അവര് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം. അപ്പോ നോറ്റ് വീട്ടുക എന്നുള്ളതാണ്, യാത്രക്കാരുടെയും രോഗികളെയും പോലെ തന്നെ നോറ്റ് വീട്ടുക എന്നുള്ളത് മാത്രമേ ഇവരെ സംബന്ധിച്ചിടത്തും നിർബന്ധമാകുന്നുള്ളൂ. ഈ ഒരു അഭിപ്രായമാണ് ആധുനികരായ സലഫി ഉലമാക്കളിൽ കിബാറുകളായ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ള, അതുപോലെ തന്നെ ഷെയ്ഖ് അലാമ ഇബ്നു ബാസ് റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള എന്നു തുടങ്ങി മറ്റു പല സലഫി ഉലമാക്കളും ഇന്നുള്ള പല സലഫി ഉലമാക്കളും തർജീഹ് ചെയ്തിട്ടുള്ള ഒരഭിപ്രായം ഇതാണ്. അപ്പൊ ഈ മൂന്ന് ഉലമാക്കളും അതുപോലെ തന്നെ മറ്റു ചില ഉലമാക്കളൊക്കെ ശരിപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഇതാണ്, ഫിദിയ നിർബന്ധമില്ല, മറിച്ച് നിർബന്ധമുള്ളത് ഖദാ ആണ്. വല്ലാഹു അഅലം. എന്നാൽ ഖദാ നിർബന്ധമില്ല എന്ന ഒന്നാമത്തെ അഭിപ്രായത്തിന് ഇവർ ഈ ഒരു ഉലമാക്കൾ നൽകിയിട്ടുള്ള പല മറുപടികളും ഉണ്ട്. ചിലത് ചില റിവായത്തുകളിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും, അഥവാ സഹാബികളിൽ നിന്നും മുൻഗാമികളിൽ നിന്നും വന്നിട്ടുള്ള അസറുകൾ ചിലതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, ചിലതൊക്കെ ദുർബലതയുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇനി ചിലതൊക്കെ സഹീഹ് ആണെങ്കിൽ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസൂലു അഥവാ അസ്ലു ശറഈ, ആ ഒരു അടിസ്ഥാന ശറഈ ആയ അടിസ്ഥാന നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞ് അതിന് മറുപടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ ശറഈ അസ്ലെന്താണ്? ഒരു ശറഈ ആയ ഉദുർ കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റ് വിട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് അസ്ല്. ആ ഒരു അസ്ലിനെതിരാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ള അസറുകൾ, അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല എന്നുള്ള നിലക്ക് ആണ് പല പണ്ഡിതന്മാരും മറുപടി കൊടുത്തായി കാണുന്നത്. എന്നാൽ നേരെ തിരിച്ചും അതൊക്കെ ഒന്നാമത് പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ആ അസറുകളൊക്കെ സഹീഹാണെന്നും അതുകൊണ്ട് തന്നെ ഫിദിയ മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ, ഖദാ നിർബന്ധമില്ല എന്നും അഭിപ്രായപ്പെട്ടതായും കാണാം. അതുപോലെ തന്നെ മറ്റു പല ന്യായങ്ങളും തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഖദാ വേണ്ടതില്ല എന്ന് അവർ സ്ഥിരപ്പെടുത്തിയായും കാണാൻ സാധിക്കും. അല്ലാഹു ആലം. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത് അവർ ഖദാ വിട്ടും വേണം, അവർ പകരം ഫിദിയ നൽകുകയും വേണം. ഖദാഉം ഫിദിയയും നിർബന്ധമാണ് ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ അഭിപ്രായം. അഥവാ ആദ്യത്തെ രണ്ടഭിപ്രായത്തെയും ഒരുമിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഫിദിയും നിർബന്ധമാണ്, ഖദാഉം നിർബന്ധമാണ്. ഖദാ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഭിപ്രായത്തിലുള്ള തെളിവുകൾ തന്നെയാണ് ഇത് ഈ ഒരു അഭിപ്രായത്തിനുമുള്ളത്, ഖദാ നിർബന്ധമാണ് എന്നുള്ളതിന്. അതുപോലെ തന്നെ ഫിദിയയും കൂടി നിർബന്ധമാണ് എന്നുള്ളതിന് നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബത്ത് ചില മുൻഗാമികളിലൊക്കെ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്, ചില അസറുകളൊക്കെ സഹയാ നിലക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു അസറുകളും ഈ ഒരു ഖദാഇനുള്ള തെളിവുകളും ഒക്കെ ജമ ചെയ്തുകൊണ്ട് ഖദാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം എന്നുള്ളത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെയും അഭിപ്രായമാണ്. അതെന്താണെന്നുള്ളത് ഗർഭിണികളെയും മുലയൂട്ടുന്ന ഉമ്മമാരെയും വേർതിരിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അഥവാ ഗർഭിണികൾ അവർ ഖദാ വീട്ടിയാൽ മതി, അവർക്ക് ഫിദിയയില്ല. എന്നാൽ മുലയൂട്ടുന്ന സ്ത്രീകൾ അവരെന്ത് ചെയ്യണം? അവർ ഖദാ വീട്ടും വേണം, അവർ ഫിദിയയും നൽകുകയും വേണം. ഇങ്ങനെ ഒരു വേർതിരിവിനുള്ള കാരണം എന്നുള്ളത് അതിനൊരു കാരണമായി പറഞ്ഞിട്ടുള്ളത് ഗർഭം എന്നുള്ളത് സ്വന്തം ശരീരത്തിന്റെ ഒരു അവസ്ഥയായിട്ടല്ല, ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവരതിനെ കാണുന്നത്. എന്നാൽ കുട്ടി പ്രസവിച്ച ശേഷമുള്ള കുട്ടി എന്നുള്ളത് വേർപെട്ടു. അങ്ങനെയുള്ള രണ്ടൊരവസ്ഥ വേറെ വേറെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും വേർതിരിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗർഭിണികൾ രോഗികളെ പോലെ ആ ഒരു അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് അവർക്ക് ഖദാ മാത്രമേ നിർബന്ധമുള്ളൂ. എന്നാൽ മുലയൂട്ടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടിയുടെ വിഷയത്തിലാണ് ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഖദാഉം ഫിദിയയും നിർബന്ധമാണ്. ഇതാണ് ഇമാം മാലിക് റഹിമഹുള്ള അഭിപ്രായപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ അഭിപ്രായമായി മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞല്ലോ. അഥവാ ഖളാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ളത്. ഫിദിയ നിർബന്ധമാണ് എന്നുള്ളതിന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹംബലി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും ഒരു ഖാഇദയാണ്, ഒരു തത്വമാണ്. സ്വന്തം കാര്യത്തിലല്ല ഭയപ്പെടുന്നതെങ്കിൽ ഫിദിയ കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഒരു ന്യായം തത്വമൊക്കെ കാരണത്താലാണ് അങ്ങനെ ഫിദിയയും ഖളാഉം നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം. അപ്പൊ അതാണ് നാലാമത്തെ അഭിപ്രായം. അഞ്ചാമതൊരു അഭിപ്രായം കൂടി കാണാം. ഞാൻ നേരത്തെ നാല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമതൊരു അഭിപ്രായം കൂടി കാണാം. അത് ഇബ്നു ഹസം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അഥവാ ഖളാഉമില്ല, ഫിദിയ നിർബന്ധമില്ല. ഖളാഉം ചെയ്യേണ്ട, ഫിദിയ നൽകുകയും വേണ്ട. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മദ്ഹബ് അഥവാ അഭിപ്രായം. ഇതിന് അദ്ദേഹം തെളിവായി പിടിച്ചിട്ടുള്ള, തെളിവായി പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. യാത്രക്കാർക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിലളവ് നൽകിയിരിക്കുന്നുണ്ട്. നോമ്പ് നോൽക്കാതിരിക്കാൻ അളവ് നൽകിയിരിക്കുന്നു. അത് എല്ലാ നിലക്കുമുള്ള ഒരു ഇളവാണ് എന്നാണ് ഈ ഒരു ഹദീസിന് അദ്ദേഹം മനസ്സിലാക്കിയത്. അത് കഥ ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ ഈ ഒരു അവസ്ഥയുള്ള ആളുകൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു. ഖളാഉം അതിൽ ഉൾപ്പെട്ടു എന്നാണ് ഇദ്ദേഹം ഹദീസിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അത് ശരിയായ അഭിപ്രായമല്ല. മറിച്ച് ഇവിടെ വദഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇളവ് നൽകി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക, അതാണ് ഇവിടെ ഇളവ് നൽകിയിരിക്കുന്നത്. ഖളാഉനെ സംബന്ധിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിനുള്ള മറുപടി. കാരണം ഈ യാത്രക്കാരന്റെ വിഷയം ഈ ഹദീസിലുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറഞ്ഞെന്താണ്, മറ്റൊരു ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അവർ മറ്റൊരു ദിവസം നോമ്പ് നോറ്റു വീട്ടേണ്ടതാണ്. അപ്പൊ ഈ ഒരു ഹദീസിലൂടെ മൊത്തത്തിലുള്ള ഇളവല്ല, മറിച്ച് റമദാനിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുന്ന ആണെങ്കിൽ ഒഴിവാക്കാം, മറ്റുള്ള ദിവസത്തിൽ അത് നോറ്റ് വീട്ടേണ്ടതാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ആലം. ഇങ്ങനെ അഞ്ചോളം അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ്, മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അത് ആദ്യം പറഞ്ഞ മൂന്ന് അഭിപ്രായങ്ങളാണ്. അഥവാ ഖളാഉ മാത്രം നിർബന്ധമാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഖളാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഖളാഉ വേണ്ടതില്ല, ഫിദിയ മാത്രമാണ് എന്നും. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ശക്തമായ നിലയിൽ അഭിപ്രായ ഭിന്നതയുള്ളത്. അല്ലാഹു ആലം. പല പണ്ഡിതന്മാരും ശരിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അഥവാ പല ഉലമാക്കളും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് മുഖ്ബിൽ, അതുപോലെ തന്നെ മറ്റു സലഫി ഉലമാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഖളാഉ മാത്രമേ നിർബന്ധമുള്ളൂ എന്നുള്ളതാണ് പല ഉലമാക്കളും ശരിയായി പറഞ്ഞിട്ടുള്ളത്. അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ഉലമാക്കൾ ഫിദിയ മാത്രമേ നിർബന്ധമുള്ളൂ, ഖളാഉ ചെയ്യേണ്ടതില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ മറ്റു ചില ഉലമാക്കൾ ഫിദിയയും ഖളാഉം നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടതായി കാണാം. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുള്ള അദ്ദേഹമൊക്കെ ഈ ഒരു അഭിപ്രായമാണ് തർജീഹ് ചെയ്തിട്ടുള്ളത്, ഖളാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ള മൂന്നാമത് നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. എന്നാൽ വേറെ ചില ഉലമാക്കൾ തർജീഹ് ചെയ്തിട്ടുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുള്ള നിലക്കാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് ഹഫിളഹുള്ള അദ്ദേഹമൊക്കെ അഭിപ്രായപ്പെട്ടതായി കാണാം. അല്ലാഹു ആലം. ഫിദിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവൻ ഫിദിയ കൊടുക്കാം, അല്ലെങ്കിൽ ഖളാഉ ചെയ്യാൻ ഉദ്ദേശിക്കും ഖളാഉ ചെയ്യാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായും കാണാം. എന്നാൽ മറ്റു ചില ഉലമാക്കൾ വേറൊരു നിലക്കാണ് തർജീഹ് ചെയ്തിട്ടുള്ളത്. അഥവാ നിരുപാധികമൊരു ഹുക്കും പറയാതെ, വിധി പറയാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന ഉമ്മമാർക്കും രണ്ട് അവസ്ഥകളുണ്ട് എന്ന് പറയുകയും അങ്ങനെ ആ രണ്ട് അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ ഹുക്കും പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത് അദമുൽ ഇസ്തിമറാർ, അഥവാ തുടർച്ചയായി ഗർഭാവസ്ഥയും മുലയൂട്ടുന്ന അവസ്ഥയും ഇല്ലാതിരിക്കുക. അഥവാ ഗർഭിണിയായിരിക്കെ നോമ്പൊഴിവാക്കി. പിന്നീട് അവൾക്ക് കവാ വീട്ടുവാനുള്ള അവസരവും അവസ്ഥയും ഉണ്ടായി. പിന്നീട് അവൾ ഗർഭിണിയായില്ല, അല്ലെങ്കിൽ പിന്നീട് അവൾക്ക് കവാ വീട്ടാനുള്ള സൗകര്യം ലഭിച്ചു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. തുടർച്ചയായി നോമ്പ് നോൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇല്ല. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ തുടർച്ചയായി അവർക്ക് അങ്ങനെ ഒരവസ്ഥ ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഖദാ വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ്, ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നാൽ നേരെ രണ്ടാമത്തെ ഒരവസ്ഥ ഇസ്തിമ്റാറിന്റെ അവസ്ഥ, തുടർച്ചയായി അവരുടെ അങ്ങനെ ഗർഭത്തിന്റെ അവസ്ഥയും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അവസ്ഥയും തുടർച്ചയായി നിലനിൽക്കുകയാണ്, അഥവാ ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഒരു ഗർഭിണിയായിരിക്കും നോമ്പ് ഒഴിവാക്കും, പിറ്റേ വർഷം മുലയൂട്ടുന്ന അവസ്ഥയായതുകൊണ്ട് നോമ്പ് ഒഴിവാക്കും, അടുത്ത വർഷം വീണ്ടും ഗർഭിണിയാവും, നോമ്പ് ഒഴിവാക്കേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ പിന്നെ അടുത്ത വർഷം വീണ്ടും മുലയൂട്ടുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ നോമ്പ് ഒഴിവാക്കും, പിന്നെയും ചിലപ്പോൾ മുലയൂട്ടുന്ന അവസ്ഥയാണ്ട് തന്നെ നോമ്പ് ഒഴിവാക്കേണ്ടി വരും, പിന്നെ ഗർഭിണിയാവും. ഇങ്ങനെ തുടർച്ചയായി നോമ്പ് നോൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടാവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൃദ്ധന്മാരുടെ നിത്യരോഗികളുടെയും വിധിയാണ് ബാധകമാവുക. അഥവാ ഖദാ നിർബന്ധമില്ല, ഫിദിയ മാത്രം നിർബന്ധം, ഫിദിയ നൽകിയാൽ മതി. ഇങ്ങനെ രണ്ട് അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് ഹുക്മ് പറയുകയാണ് ചില ഉലമാക്കൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചില ഉലമാക്കൾ തർജ്ജഹ് ചെയ്തിട്ടുള്ളത്. അഥവാ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖദാ ചെയ്യുവാൻ, ഖദാ വീട്ടുവാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഖദാ നിർബന്ധമാണ്, സാധിക്കുന്നില്ലെങ്കിൽ ഖദാ നിർബന്ധമില്ല, ഫിദിയ നിർബന്ധമാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഫിദിയ മാത്രം മതി എന്ന അർത്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള മുൻഗാമികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ചില അസറുകളൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ് അവരതിനെ ബാധകമാക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്കാണ് അവരതിനെ ബാധകമാക്കിയിരിക്കുന്നത്. അഥവാ നോമ്പ് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളുമൊക്കെ ആണെങ്കിൽ അവർക്ക് ഫിദിയ നിർബന്ധമാണ് എന്ന ഒരവസ്ഥയിലേക്കാണ് അത്തരത്തിൽ ഫിദിയ മാത്രം മതി എന്നുള്ള അസറുകളെ അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വല്ലാഹു ആലം. അപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെ പല രീതിയിലും അഭിപ്രായങ്ങളിലായി ഉലമാക്കൾ ഭിന്നിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഉലമാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പും അവർ തർജീഹ് ചെയ്ത വ്യത്യസ്ത രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വിഷയത്തിൽ ശക്തമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത്. എന്നാൽ അഹ്വത്തായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് വല്ലാഹു ആലം, അഥവാ കൂടുതൽ സൂക്ഷ്മത എന്നുള്ളത് അതുപോലെ തന്നെ ഖിലാഫിൽ നിന്ന് അഥവാ ഭിന്നിപ്പിൽ നിന്ന്, അഭിപ്രായ ഭിന്നതയിൽ നിന്ന് ഒഴിവാകാനും പുറത്തു കടക്കാനും ഒക്കെ സാധിക്കുന്നതുമായ, അതുപോലെ തന്നെ ശരിയാണെങ്കിൽ ബാധ്യത നിറവേറുന്നതുമായ ഒരഭിപ്രായമാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഖദാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ളത്. അതാണ് കൂടുതൽ സൂക്ഷ്മതക്ക് നല്ലൊരു അഭിപ്രായം. അല്ലാഹു ആലം. ഏറ്റവും അഹ്വത്ത് അതാണ്, കൂടുതൽ സൂക്ഷ്മത അതാണ്, ഖദാഉം ചെയ്യുക ഫിദിയയും കൊടുക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എല്ലാത്തിനും അതിൻ്റെതായ തെളിവുകളുണ്ട് ഓരോ അഭിപ്രായത്തിനും. അതുകൊണ്ട് തന്നെ ഖദാഉം അതിൻ്റെതായ തെളിവുകളുണ്ട്, ഫിദിയക്കും അതിൻ്റെതായ തെളിവുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മുൻഗാമികളിലൊക്കെ സഹാബത്തിൽ നിന്നൊക്കെ അസറുകൾ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ആലം, ഖദാഉം ഫിദിയയും നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇതാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള ഒക്കെ തർജ്ജിഹ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അഭിപ്രായമാണ്, അത് തന്നെയാണ് ഖിലാഫിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്ന അഭിപ്രായതാണ്. അതുപോലെ തന്നെ ബാധ്യത നിറവേറുന്നതും അതിലൂടെ തന്നെയാണ്. കാരണം ഖദാ ചെയ്തു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ ഫിദിയ നൽകി എന്നതിൽ ഒരു കുഴപ്പമില്ല. ഇനി അത് നൽകിയിട്ടില്ല എങ്കിൽ, ഖദാ ചെയ്തിട്ടില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കുറവാണ്. മാത്രമല്ല നിർബന്ധമായിട്ടുള്ള ബാധ്യത നിറവേറ്റാതെ പോവുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിദിയ നിർബന്ധമാണെങ്കിൽ, അത് നൽകിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടുള്ളൊരു ബാധ്യത നിറവേറ്റാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അയ്പറ ഭിന്നതയിൽ നിന്നൊക്കെ ഒഴിവാകാനും ബാധ്യതകൾ നിറവേറ്റാൻ പറ്റുന്നതുമായ ഒരഭിപ്രായം എന്നത് കൂടുതൽ സൂക്ഷ്മതക്ക് അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായ ഒരഭിപ്രായം എന്നുള്ളത് ഫിദിയയും ഖദാഉം നിർബന്ധമാണ് എന്നുള്ളതാണ്. വല്ലാഹു ആലം, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. വല്ലാഹു ആലം. എന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പല രൂപത്തിലും പണ്ഡിതന്മാർ ഇതിനെ തർജീഹ് ചെയ്തതായും കാണാൻ സാധിക്കും. വല്ലാഹു ആലം, ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള മറ്റൊരു വിഭാഗം ആളുകളാണ് അൽ മുസാഫിർ, യാത്രക്കാരൻ. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ പല ഇളവുകൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിലും യാത്രക്കാരന് ചില ഇളവുകളുണ്ട്. അഥവാ യാത്രക്കാരന് നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഇളവുണ്ട്. ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ ഇജ്മാഉം ഈ വിഷയത്തിൽ തെളിവായി ഉണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ രോഗിയോ യാത്രക്കാരനോ ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാള് പകരം, റമദാനിന് പകരം മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് കിട്ടുകയാണ് വേണ്ടത്, നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളിലും ഇങ്ങനെ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളതായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാനിവിടെ ഒന്ന് രണ്ട് ഹദീസുകളെ ഞാനിവിടെ സൂചിപ്പിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ റിവായത്ത് ചെയ്യുന്ന ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അവർ പറയാണ്, കുന്നാ നുസാഫിറു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമിന്നാ ഫായിമുൻ വമിന്നൽ മുഫ്തിർ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകുമ്പോൾ നമ്മളിൽ നോമ്പ് നോറ്റവരുണ്ടാവും, നോമ്പ് ഒഴിവാക്കിയവരുമുണ്ട്. ഫലാ യഈബു സ്സായിമു അലൽ മുഫ്തിരി വലൽ മുഫ്തിർ അലൽ സ്സായിം. എന്നാൽ നോമ്പെടുത്തവൻ നോമ്പ് ഒഴിവാക്കിയാളെ കുറ്റം പറയില്ല, നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പെടുത്ത ആളെയും കുറ്റം പറയുകയില്ല. അപ്പൊ നോക്കിയാ, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് ഈ ഹദീസിലൂടെ അനുവാദമുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ഹംസത്ത് ഇബ്നു അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അജിദു ഫീയ ഖുവ്വതൻ അലാ സിയാമി ഫി സഫരി. റസൂലേ, യാത്രയിൽ നോമ്പെടുക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ റുഖ്സത്തു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഇളവാണ്, റുഖ്സയാണ്. എന്ത്? നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത്, യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹു തന്ന ഒരു റുഖ്സയാണ്. ഫമൻ അഖദ ബിഹാ ഫഹസൻ, ആ റുഖ്സ സ്വീകരിക്കുന്നതോ അതാണ് നല്ലത്. വമൻ അഹബ്ബ അൻ യസൂം, ഇനി ആരെങ്കിലും നോമ്പ് നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ ജുനാഹ അലൈഹി, അതിന് കുഴപ്പമില്ല, നോമ്പ് നോക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? നോമ്പ് ഒഴിവാക്കി അള്ളാഹുവിന്റെ റുഖ്സ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോ ഈ ഹദീസിൽ നിന്നും, ഇമാം മുസ്ലിം റിവായത്തിലെ ഹദീസാണ്, അപ്പൊ ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അനുവദനീയമാണ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഇനിയും ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ യാത്രക്കാരനെ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട് എന്ന് അറിയിക്കുന്നതായി വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, അബു സഈദ് അൽ ഖുദ്രി, ആയിഷ, അതുപോലെ തന്നെ അബുദർദ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി, ഇബ്നു ഖുദാമ റഹിമഹുമുള്ള ഇവരെ പോലെയുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നർത്ഥം. നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ, യാത്രക്കാരൻ നോമ്പ് നോക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഉലമാക്കൾ എല്ലാവരും ഇത്തിഫാക്കിൽ ആയിട്ടുണ്ട് യാത്രക്കാരന് നോമ്പ് മൊത്തത്തിൽ യാത്രക്കാരൻ നോമ്പ് നോക്കുകയും ചെയ്യാം, നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളതിൽ ഉലമാക്കൾ എല്ലാവരും ഇത്തിഫാക്കിലായിട്ടുണ്ട്. എന്നാൽ നോമ്പ് നോക്കുന്ന വിഷയത്തിൽ ദാഹിരി മദ്ഹബിലെ ഇബ്നു ഹസം റഹിമഹുള്ള മാത്രമാണ് ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം, റമളാനിൽ നോമ്പ് യാത്രക്കാരൻ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് പാടില്ല. ഇനി അങ്ങനെ നോമ്പ് നോറ്റാൽ പോലും ആ നോമ്പ് ശരിയാവുകയില്ല, പകരം മറ്റൊരു ദിവസം നോമ്പ് നിർബന്ധമായും ഖളാ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇബ്നു ഹസം റഹിമഹുള്ളയുടെ അഭിപ്രായം. നോമ്പ് നോറ്റാൽ ശരിയാവുകയില്ല എന്നാണ്, യാത്രക്കാരൻ റമളാനിലായിരിക്കും നോമ്പ് നോക്കേണ്ടതില്ല, പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അഥവാ നോറ്റാൽ തന്നെ ശരിയാവുകയില്ല എന്നും. അതിന് അദ്ദേഹം ചില ഹദീസുകളൊക്കെയാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. യാത്രക്കാരന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വ്യത്യസ്ത ഹദീസുകളുണ്ട്, അത് ഇൻഷാല്ലാ നമ്മൾ ചിലതൊക്കെ പറയും. വ്യത്യസ്ത രൂപത്തിൽ വിലക്കിക്കൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും അതിനെ നോമ്പ് മുറിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടുമൊക്കെ ചില ഹദീസുകൾ ശരിയല്ല എന്ന രൂപത്തിൽ ഈ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ ഒക്കെ ലാഹിറായ പ്രത്യക്ഷാർത്ഥം തെളിവായി പിടിച്ചുകൊണ്ടാണ് ഇബ്നു ഹസം റഹിമഹുള്ള നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ അഭിപ്രായം ശരിയല്ല. കാരണം നേരെ തിരിച്ചും ഹദീസുകൾ വന്നിട്ടുണ്ട്, നോമ്പ് അനുഷ്ഠിക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ നോമ്പ് നോറ്റതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു, ഒട്ടേറെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബത്ത് നോറ്റതായും ഹദീസുകൾ, നേരത്തെ നമ്മൾ കുറച്ച് ഹദീസുകൾ വായിച്ചു, അങ്ങനെയുള്ള ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരസ്പരം എതിരായിട്ടുള്ള ഹദീസുകൾ വരുമ്പോൾ അത് ജംഅ് ചെയ്തുകൊണ്ട് അതിനെ ജംഅ് ചെയ്യുക എന്നുള്ള, പരസ്പരം ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഉലമാക്കൾ ചെയ്യുന്ന രീതി. അപ്പൊ ആ ഒരു ജംഇന്റെ രീതി ഇൻഷാല്ലാ നമ്മൾ ഏതാണ് അഫ്ദൽ എന്ന് പറയുന്ന കൂട്ടത്തെ നമ്മൾ സംസാരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷം ഉലമാക്കളും ഇങ്ങനെ ഇബ്നു ഹസം ദാഹിരി മദ്ഹബിൽ ഇബ്നു ഹസം ഒഴികെ മറ്റുള്ള മുഴുവൻ ഉലമാക്കളും നാല് മദ്ഹബിന്റെ അയിമത്തുകളും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കലും അനുവദനീയമാണ്, നോമ്പ് ഒഴിവാക്കലും അനുവദനീയമാണ് എന്നുള്ളതാണ്. അല്ലാഹു അഅലം. എന്നാൽ ഇങ്ങനെ പണ്ഡിതന്മാർ അഭിപ്രായത്തിന് ഖിലാഫിലായിട്ടുള്ളത് എന്ത് കാര്യത്തിലാണ്? ഇങ്ങനെ നോമ്പ് ഒഴിവാക്കുന്നതിലും നോമ്പ് അനുഷ്ഠിക്കുന്നതിലും അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഖിലാഫുള്ളത് ഏത് വിഷയത്തിലാണ്? അഫ്ദൽ ഏതാണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉത്തമം എന്താണ്? ഒഴിവാക്കലാണോ നോമ്പ് അനുഷ്ഠിക്കലാണോ? ഈ വിഷയത്തിലുള്ള വിശദാംശങ്ങളിലാണ് ഉലമാക്കൾ ഭിന്നിച്ചിട്ടുള്ളത്. അത് ഇൻഷാല്ലാ നമ്മൾ പറയും എന്താണ് അഫ്ദൽ എന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടും അനുവദനീയമാണ്. ശരി, ഇനി ഇവിടെയുള്ള മറ്റൊരു ചർച്ച എന്നുള്ളത്, ഈ വിഷയത്തിലുള്ള മറ്റൊരു ചർച്ച എന്നുള്ളത്, ഇങ്ങനെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഏത് തരത്തിലുള്ള യാത്രയാണ് അതിൽ ബാധകമാവുക? അഥവാ ഹറാമിന്റെ യാത്ര, ഹറാമിലേക്കുള്ള ഹറാമായ യാത്രകൾ അതിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്നുള്ളതാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉലമാക്കള് ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കുന്നത്. അഥവാ ഹറാമിന്റെ യാത്രകൾ ഇതിൽ ഉൾപ്പെടുമോ, ഇങ്ങനൊരളവ് ബാധകമാണോ? അഥവാ പലതരത്തിലുള്ള യാത്രകളുണ്ട്, യാത്രയെ തന്നെ പണ്ഡിതന്മാർ പലതരത്തിലായി തരംതിരിച്ചത് കാണാം. നിർബന്ധമായ യാത്ര, അതുപോലെ തന്നെ മുസ്തഹബായ യാത്ര, മുബാഹായ അനുവദിക്കപ്പെട്ട യാത്ര, ഹറാമായ യാത്ര, മക്രൂഹായ യാത്ര എന്നുള്ളത്. ഇങ്ങനെ ഇതിൽ ഹറാമായ യാത്ര ഈ ഒരളവ് ബാധകമാണോ? ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുള്ള ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തിന്മയുടെ യാത്ര അഥവാ തിന്മയിലേക്കുള്ള യാത്ര, ഹറാമായ യാത്രക്ക് ഈ ഒരു ഇളവ് റുഖ്സ ബാധകമല്ല എന്നുള്ളതാണ്. എന്നാൽ ഇമാം അബു ഹനീഫ, അതുപോലെ തന്നെ ഇബ്നു ഹസ്മ് റഹിമഹുള്ള ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ഏത് തരത്തിലുള്ള യാത്രയാണെങ്കിലും ഈ ഒരു റുഖ്സ അതിന് ബാധകമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഹലാലായ യാത്ര, ഹറാമായ യാത്ര, നിർബന്ധ യാത്ര എന്നൊന്നും പ്രത്യേകം പറയാതെ ഏത് തരത്തിലുള്ള യാത്രയാണെങ്കിലും അതിനൊക്കെ ഈ റുഖ്സ ബാധകമാണ് എന്നുള്ളതാണ്. അതാണ് ശരിയായ അഭിപ്രായം. കാരണം ഈ ഒരളവ് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ എന്ന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രത്യേക യാത്രമെന്ന് ഒരുപാധി വെച്ചോ അല്ലെങ്കിൽ നിബന്ധന വെച്ചോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയെ പറ്റി പറഞ്ഞിട്ടില്ല, മറിച്ച് നിരുപാധികം യാത്ര എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ യാത്രയും അത് ഉൾപ്പെടുന്നു, അതിൽ ഉൾക്കൊള്ളുന്നു. അത് ഏത് തരത്തിലുള്ള യാത്രയാണെങ്കിലും അതെല്ലാം ഈ ഒരു സഫർ എന്നുള്ള പദത്തിൽ ഉൾക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന യാത്രക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ, അതുപോലെ തന്നെ ഇന്ന യാത്രകൾക്ക് അത് ബാധകമാകുകയില്ല എന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് പറയുവാൻ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രയും അതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഉലമാക്കൾ ഉണർത്താനുള്ള മറ്റൊരു കാര്യമാണ്, അഥവാ നോമ്പ് ഒഴിവാക്കി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ, ആഗ്രഹത്തോടെ ഈ യാത്ര ചെയ്യുക എന്നുള്ള കാര്യത്തെ മുതലെടുത്തുകൊണ്ട് ഉള്ള തന്ത്രം അല്ലെങ്കിൽ സൂത്രം, അഥവാ നോമ്പ് ഒഴിവാക്കി കിട്ടണം എന്നുള്ള തന്റെ ആഗ്രഹത്തെ, ഇഷ്ടത്തെ സാധൂകീർത്തി കിട്ടാൻ വേണ്ടി യാത്രയെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു തന്ത്രം, അത് പാടില്ല എന്ന് അലമാക്കൽ പറഞ്ഞു. അത്തരത്തിൽ ഉള്ള ആഗ്രഹം കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ യാത്രക്ക് റുഖ്സ ബാധകമല്ല. കാരണം തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത് ഒരു ഹറാമിനെ ഹലാലാക്കുകയോ ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ചെയ്യുന്നില്ല, ഒരു വാജിബിനെ ഇല്ലാതാക്കുകയോ ഒന്നും ഈ തന്ത്രത്തിലൂടെ ബാധകമല്ല. അങ്ങനെ എന്തെങ്കിലും സൂത്രപ്പണി ചെയ്തുകൊണ്ട് ഒരു വാജിബിൽ നിന്നും മുക്തമാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മുക്തമാകുന്നില്ല, ആ വാജിബ് അയാളിൽ നിന്നും നീങ്ങിപ്പോവുകയല്ല. അതുപോലെ തന്നെ ഒരു ഹറാമിൽ നിന്നും മുക്തമാവാനാണ് തന്ത്രം പ്രയോഗിക്കുന്നതെങ്കിൽ ആ ഹറാം ഒരിക്കലും അയാൾ നീങ്ങിപ്പോകുന്നില്ല. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ച കാര്യമാണ്. അങ്ങനെയുള്ള ഉദ്ദേശത്തിലും തന്ത്രത്തിലുമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ അയാൾക്ക് ഇളവില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ചതായി കാണാം. അതുപോലെ തന്നെ ഇങ്ങനെ എത്ര ദൂരമുള്ള യാത്രക്കാണ് ഇങ്ങനെ നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് നൽകപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന് ഖസർ ആക്കുവാൻ ഇളവ് നൽകപ്പെട്ടിട്ടുള്ള യാത്രക്കാരന് ഖസറാക്കുവാൻ ഇളവ് നൽകപ്പെട്ടിട്ടുള്ള യാത്ര ദൂരപരിധി എത്രയാണോ അത് തന്നെയാണ് ഇവിടെ നോമ്പിന്റെ വിഷയത്തിലും ബാധകമാകുന്നത്. നമുക്കറിയാം പണ്ഡിതന്മാർക്ക് ഇങ്ങനെ ഖസറിന്റെ വിഷയത്തിൽ പല ദൂരപരിധിയും പറഞ്ഞതായി കാണാം. എന്നാൽ അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് അങ്ങനെ കൃത്യമായ ഒരു ദൂരപരിധി നിശ്ചയിച്ച് പറയാതെ പൊതുവെ യാത്ര എന്ന് പറയാവുന്ന തരത്തിലുള്ള ഏതൊക്കെ യാത്രകളുണ്ടോ അതിനൊക്കെ ഇങ്ങനെ ഖസറും ഇങ്ങനെ നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവും ബാധകമാണ്. പൊതുവെ നമ്മൾ യാത്ര എന്ന ഉദ്ദേശത്തോടെ അതിനുവേണ്ടി ഒരുങ്ങി കാര്യങ്ങളൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി, അതുപോലെ തന്നെ പൊതുവെ യാത്ര എന്ന് പറയപ്പെടുന്ന യാത്രകളൊക്കെ ഇതിന് ബാധകമാണ്. ഖസറിനും അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാനും അനുവാദമുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുമുള്ള ഇവരൊക്കെ ശരിയായി പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം. ശരി, ഇനി അടുത്ത മറ്റൊരു ചർച്ചയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അഫ്ദൽ മുസാഫിർ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് അഫ്ദൽ എന്താണ്, ഉത്തമം എന്താണ്? നോമ്പ് അനുഷ്ഠിക്കലാണോ നോമ്പ് ഒഴിവാക്കുകയാണോ? രണ്ടും അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അഫ്ദൽ ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ നോമ്പ് ഒഴിവാക്കലാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ചിലരെ മക്കൾ നോമ്പ് എടുക്കലാണ് അഫ്ദൽ എന്ന് പറഞ്ഞവരുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടും സെയിമാണ്, ഒരുപോലെയാണ്, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെയാണ് എന്നും പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നോമ്പുകാരന്റെ യാത്രക്കാരന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുണ്ട്. പരസ്പരം പ്രത്യക്ഷത്തിൽ പരസ്പരം എതിരാവുന്ന വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകൾ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഹിയ റുഖ്സത്തു മിനല്ലാഹ്, അള്ളാഹുവിന്റെ റുഖ്സയാണത് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് എടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമല്ല എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്മയിൽപ്പെട്ടതല്ല യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അലൈക്കും ബിറുഖ്സത്തില്ലാഹി അല്ലതീ റഖസ ലക്കും റുഖിസ ലക്കും, നിങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ട അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇളവ് നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇന്നല്ലാഹു യുഹിബ്ബു അൻ തുഅത റുഖസുഹു കമാ യക്റഹു അൻ തുഅത മഅസിയതുഹു, അള്ളാഹു അവൻ നൽകിയ റുഖ്സകൾ സ്വീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ ഉലായിക്കൽ ഒസാദ്, ഉലായിക്കൽ ഒസാദ് എന്ന് വന്നിട്ടുണ്ട്. നോമനുഷ്ഠിച്ച യാത്രക്കാരനായിരിക്കാൻ നോമനുഷ്ഠിച്ച ചില ആളുകളെ കുറിച്ച് അവർ ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വസം പറഞ്ഞതായി ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നോമ്പ് ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന പല ഹദീസുകളും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും നോമ്പ് അനുഷ്ഠിച്ചതായി ധാരാളം ഹദീസുകളിലും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹദീസുകൾ വ്യത്യസ്ത രൂപത്തിൽ ഹദീസുകൾ വന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അഫ്ദൽ ഏതാണ് എന്നുള്ള വിഷയത്തിൽ ഭിന്നത ഉണ്ടാവാനുള്ള കാരണം. എന്നാൽ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നുള്ളത് മുത്തലഖ് ഒരു പ്രത്യേകം ഒരു കാര്യം നോമ്പ് അനുഷ്ഠിക്കലാണ് അഫ്ദൽ എന്നും അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് അഫ്ദൽ എന്നൊന്നും പ്രത്യേകം പറയാതെ ഈ വിഷയത്തിൽ തഫ്സീൽ ഒരു ചെറിയൊരു വിശദീകരണത്തോടെ ഈ ഒരു തഫ്സീലോടെ ഈ ഒരു വിഷയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട്. എന്താണ് ആ തഫ്സീൽ? ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനായിരിക്കെ നോമ്പെടുക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. അയാൾക്ക് നോമ്പെടുക്കുക എന്നുള്ളത് യാതൊരു തരത്തിലുള്ള പ്രയാസമോ ഒന്നും അയാൾക്ക് ഉണ്ടാക്കുന്നില്ല. നോമ്പെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും അഫ്ദൽ എന്താണ്? നോമ്പ് എടുക്കുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അഫ്ദൽ. എന്നാൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്, യാത്രക്കാരൻ എന്നുള്ള കാരണത്താൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദം, അതിൽ എത്തി ഖിലാഫില്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അഫ്ദൽ ഇവിടെ നോമ്പെടുത്തു എന്നത് കാരണത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല, എളുപ്പമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് അയാൾക്ക് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. കാരണം അതോടുകൂടി അയാളുടെ ബാധ്യത തീരുകയാണ്. പിന്നീട് പിന്നൊരു ദിവസത്തേക്ക് അത് മാറ്റി വെക്കേണ്ടതില്ല. ഫർദ് അയാളുടെ ബാധ്യത അതോടുകൂടി തീരുകയാണ്. അതുപോലെ തന്നെ റമദാനിൽ എല്ലാവരും നോമ്പെടുക്കുന്ന സമയത്ത് കൂടെ നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. മറ്റുള്ള സമയത്ത് ഒറ്റക്ക് നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം എന്നുള്ളത് എല്ലാവരുടെ കൂടെ നോമ്പെടുക്കുക എന്നുള്ളതാണ്. അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രയാസമൊന്നും ആവുന്നില്ല എങ്കിൽ, യാത്രയും നോമ്പും അയാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണെങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് അഫ്ദൽ. എന്നാൽ യാത്രയിൽ ചെറിയ രൂപത്തിലുള്ള മശക്കത്ത്, ബുദ്ധിമുട്ടൊക്കെ, ചെറിയ രൂപത്തിലുള്ള പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ അത് വലിയ പ്രയാസമൊന്നല്ല, ചെറിയ രൂപത്തിലുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാൽ നോമ്പെടുക്കാൻ അയാൾക്ക് കഴിയും ചെയ്യും. എന്നാൽ ചെറിയ പ്രയാസത്തോടെ അയാൾക്ക് നോമ്പെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അഫ്ദൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ പ്രയാസം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ എങ്കിൽ കൂടി അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് അഫ്ദൽ. പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അത് ചെറിയ രൂപത്തിലുള്ള പ്രയാസമാണെങ്കിലും നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അഫ്ദൽ. ഇനി അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ളവരുടെ വിഷയത്തിൽ റുഖ്സയുടെ ഹദീസ് ബാധകമാണ്. കാരണം നോമ്പിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അത് അള്ളാഹു നൽകിയ റുഖ്സയാണ്, അത് സ്വീകരിക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതായി കാണാം. അപ്പൊ ഇങ്ങനെ ചെറിയ രൂപത്തിൽ പ്രയാസമുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് അഫ്ദൽ. അല്ലാഹു ആലം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാത്രക്കാരനായിരിക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് നന്മയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞതായി കാണാം. അതൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ്, ഈ ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ നിരുപാധികം നന്മയിൽപ്പെട്ടതല്ല എന്നല്ല, മറിച്ച് പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ളതാണ് അഫ്ദൽ. ഇനി മൂന്നാമതൊരവസ്ഥ, യാത്രക്കാരൻ ആയിരിക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഗതിയാണെങ്കിൽ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസമൊക്കെ ആ ഒരു യാത്രയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുകൂടെ ചെയ്താൽ വളരെ വലിയ പ്രയാസമുണ്ടാകുമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നോമ്പ് നോക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നോമ്പ് നോക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉലാ ഇക്കലോ സാദ്, അവർ ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു, ധിക്കാരം പ്രവർത്തിച്ചവരാണ് എന്ന്. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ച ചില സഹാബികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം ഒരു യാത്രയിലായിരിക്കെ നോമ്പനുഷ്ഠിക്കുകയും പിന്നീട് പ്രയാസമുണ്ടായ ചില സഹാബികളൊക്കെ തളർന്നു വീണു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുള്ളത് ലൈസ മിനൽ ബിർറി അസ്സിയാമു ഫി സഫർ, അതുപോലെ തന്നെ ഉലൈക ലോസാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന, തളർന്ന് വളരെ വലിയ തളർച്ചയും പ്രയാസമൊക്കെ ഉണ്ടാകുമെങ്കിൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. നോമ്പ് നോക്കാൻ പാടില്ല. എന്നാൽ ചെറിയ രൂപത്തിലുള്ള പ്രയാസമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നോമ്പ് നോക്കാം. നേരത്തെ ആദ്യം പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കലാണ് അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ നോമ്പ് നോക്കുന്നതിൽ ഒരു പ്രയാസമില്ല, എളുപ്പമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്ത് നോമ്പ് നോക്കുക എന്നുള്ളതാണ് അഫ്ദൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരുപാട് തവണ നോമ്പ് നോറ്റതായി ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യവുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത രൂപത്തിൽ വന്ന ഹദീസുകൾ ജംഅ് ചെയ്തുകൊണ്ട് ഈ രീതിയിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു ആലം. ഇതാണ് ഈ പരസ്പരം എതിരായി വന്നിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമായി വന്നിട്ടുള്ള ഹദീസുകളൊക്കെ തമ്മിൽ ജംഅ് ചെയ്യുന്ന രീതി ഇതാണ്. അല്ലാഹു ആലം. എന്നാൽ പലർക്കും സംശയമുണ്ടാകുന്നത് പോലെ അത്യാധുനിക യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായ ഒരു കാര്യമാണ്. വളരെ വേഗത്തിൽ ഒരു സ്ഥലത്തെത്തും, അതുപോലെ തന്നെ പ്രയാസവും വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രയാസം അല്ലെങ്കിൽ പ്രയാസം തന്നെ ഇല്ലാത്ത രൂപത്തിൽ ആണ് ഇന്നത്തെ പല യാത്രകളും യാത്രാ സൗകര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്ര ആണ് എങ്കിൽ, യാത്ര എന്ന് പറയുമെങ്കിൽ, യാത്ര എന്ന് പൊതുവെ പറയുന്ന കാര്യമാണ് എങ്കിൽ അവിടെ സൗകര്യമുണ്ടോ, എളുപ്പമാണോ അല്ലേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് യാത്രയാണോ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അഫ്ദൽ ഏതാണ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കുക. അടിസ്ഥാനപരമായി യാത്രയാണെങ്കിൽ, അത് സൗകര്യമുള്ള യാത്രയാണെങ്കിൽ അല്ലെങ്കിലും, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന് ശരഅ് അനുവദിച്ച കാര്യമാണ്. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റമദാനിന് മുമ്പേ യാത്ര ആരംഭിച്ച് യാത്രക്കാരനായിരിക്കെ റമദാനിലേക്ക് പ്രവേശിച്ചവനാണെങ്കിലും, അല്ല ഇനി റമദാൻ തുടങ്ങി റമദാനിന്റെ പകലിൽ ഫജറിന് ശേഷം യാത്ര തുടങ്ങിയ ആളാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസവും റമദാനിലെ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഫജറിന് ശേഷം യാത്ര ആരംഭിച്ച ആളാണെങ്കിലും ആ ദിവസം അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് യാത്രക്കാരൻ എന്നുള്ള പരിഗണനയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ശരി, ഇനി അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഒരാൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളത്? മാലിക്കി, ഷാഫിഈ, ഹംബലി മദ്ഹബിലൊക്കെ അഭിപ്രായം അവൻ യാത്ര പുറപ്പെട്ടു തുടങ്ങി ആ നാട്ടിൽ നിന്നും പുറത്തു കടന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രമേ അവന് യാത്രക്കാരന്റെ ഹുക്കും ബാധകമാവുകയുള്ളൂ. അല്ലാത്തടത്തോളം അവൻ നാട്ടുകാരന്റെ ഹുക്കുമാണ്, അവൻ കസറും പാടില്ല, നോമ്പൊഴിവാക്കാനും പാടില്ല. അവൻ നാട്ടിൽ നിന്ന് പുറത്തു കടന്നാൽ, അല്ലെങ്കിൽ ആ ഒരു അവന്റെ ആ ഒരു നാട്ടിലെ പ്രദേശത്തിൽ നിന്ന് പുറത്തു കടന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന്റെ ഹുക്കും ബാധകമാണ്. അങ്ങനെ യാത്രക്കാരനായി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ, അഥവാ നാട്ടുവിട്ട് യാത്രക്കാരനായി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പൊഴിവാക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ മുൻഗാമികളിൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള, അതുപോലെ തന്നെ ഇസ്ഹാഖ് റഹിമഹുള്ള, ഇവർ എന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു അഭിപ്രായം, അയാളെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാൻ ഉറപ്പിക്കുകയും അതിനുവേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഉള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ, അയാളുടെ നാട്ടിൽ നിന്ന് തന്നെ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ തന്നെ നോമ്പ് മുറിക്കാവുന്നതാണ്, നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇതിന് തെളിവായി ഇമാം തിർമിദി റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു അസറാണ്. മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുള്ള പറയാണ്, അതൈതു അനസ് ബിൻ മാലിക്കിൻ, ഞാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. വഖദ് റുഹിലത് റാഹിലതുഹു വലബിസ തിയാബ സഫർ, ഞാൻ അനസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു, അദ്ദേഹമാണെങ്കിൽ യാത്രക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വാഹനമൊക്കെ ഒരുക്കി വെച്ച് യാത്രക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഫദഅ ബിത്താമിൻ ഫഅകലഹു, അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെടുന്നതിന് മുമ്പേ ഒരു ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ അത് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഫഖുൽ തുലഹു സുന്ന, അപ്പൊ ഞാൻ ചോദിച്ചു സുന്നത്താണോ? കാല സുന്ന, എന്നിട്ട് അപ്പൊ അനസ് റളിയല്ലാഹു പറഞ്ഞു, അതെ അത് സുന്നത്താണ്. സുമറക്കിബ, എന്നിട്ട് വാഹനത്തിൽ കയറി യാത്ര പോവാണ് ചെയ്തത്. അപ്പൊ ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു യാത്രക്ക് മുന്നേ വീട്ടിൽ വെച്ച് തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ ആയതിന് ശേഷം യാത്രക്ക് മുന്നേ വീട്ടിൽ വെച്ച് തന്നെ നോമ്പ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത് ഈ ഒരു സംഭവം, ഈ ഒരു ഹദീസ് ഇമാം തിർമിദിയും ഇമാം ദാറഖുത്നിയും അവരുടെ സുനനുകളിൽ റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ സനദ് സഹീഹാണ് എന്നാണ് ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് മുഖ്ബിൽ വാദിഇ റഹിമഹുമുള്ള ഇവരൊക്കെ ഈ സനദ് സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. ഈ ഹദീസ് സംഭവം സഹീഹാണ്. അപ്പോ അതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. യാത്രക്ക് വേണ്ടി ഒരുങ്ങി, യാത്ര തീരുമാനിച്ച് യാത്രക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറെടുപ്പൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് തന്നെ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. വല്ലാഹു അഅലം. ശരി, ഇനി ഒരു നോമ്പുകാരൻ, ഒരു യാത്രക്കാരൻ നോമ്പ് ഒഴിവാക്കി, അയാൾ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി. പകലിൽ നാട്ടിലേക്ക് നോമ്പുകാരനായിരിക്കെ പകലിൽ റമദാൻ മാസത്തിലായിരിക്കെ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് പകലിൽ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള സമയത്ത് നോമ്പ് തുറക്കുന്നത് വരെയുള്ള ബാക്കിയുള്ള സമയം വരെ അയാൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ രണ്ട് നിലക്കും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അഥവാ ബാക്കിയുള്ള സമയത്ത് അവൻ നോമ്പുകാരനെ പോലെ തന്നെ ഭക്ഷണം പാനീയങ്ങൾ ഒഴിവാക്കി നിൽക്കണം, നോമ്പുകാരനെ പോലെ തന്നെ കഴിച്ചുകൂടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഹംബലി മദ്ഹബിലെ ഒരുപാട് പേരുടെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ മറ്റു ചില ഉലമാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം, അതുപോലെ തന്നെ മാലിക് റഹിമഹുള്ളാഹിന്റെ അഭിപ്രായം, അങ്ങനെ ബാക്കിയുള്ള സമയത്ത് നോമ്പുകാരനായി നിൽക്കേണ്ടതില്ല, നിർബന്ധമില്ല എന്നുള്ളതാണ്. മറിച്ച് അയാൾക്ക് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യാം എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം. ഈ വിഷയത്തിൽ ഇങ്ങനെ രണ്ട് നിലക്കും ഭിന്നത വന്നിട്ടുണ്ട്. എന്നാൽ വല്ലാഹു അഅലം, ഈ വിഷയത്തിൽ പ്രബലമായ ശരിയായ അഭിപ്രായം എന്നുള്ളത് മുസ്തഹബാണ്. അങ്ങനെ നോമ്പ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോമ്പില്ലാതെ പകലിൽ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ നിൽക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബാണ്, അതാണ് നല്ലത്. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മുസ്തഹബ് അതാണ് എന്നാണ് ഇതാണ് ഇമാം ഷൗക്കാനി റഹിമഹുള്ളാഹിയൊക്കെ സ്വീകരിച്ച നിലപാട്. അല്ലാഹു അഅലം. ശരി, ഇനി ഒരു യാത്രക്കാരൻ തന്റെ യാത്രക്കിടെ ഒരു താൽക്കാലികമായി ഒരു നാട്ടിലേക്ക് ഇറങ്ങി അവിടെ താമസമാക്കിയെങ്കിൽ, താൽക്കാലികമായി അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസമാക്കിയെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരൻ എന്നുള്ള ഹുക്കും തന്നെയാണോ തുടരുക? അതുവഴി അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ടോ? അതോ നാട്ടുകാരൻ എന്നുള്ള ഹുക്കും ബാധകമാണോ? തന്റെ നാടല്ല, മറിച്ച് മറ്റൊരു നാട്ടിലേക്ക് താൽക്കാലികമായി യാത്രക്കിടെ കുറച്ച് ദിവസത്തേക്ക് തങ്ങിയതാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരന്റെ വിധിയാണോ യാത്രക്കാരന്റെ വിധിയാണോ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ടോ? ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഖസറിന്റെ വിഷയം തന്നെയാണ്, നിസ്കാരത്തിൽ ഖസറാക്കുന്ന വിഷയം തന്നെയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇതും. അഥവാ നാല് ദിവസത്തിൽ കൂടുതൽ താൻ അവിടെ തങ്ങുമെന്ന് നേരത്തെ ഉറപ്പുള്ളതാണെങ്കിൽ, തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാത്രക്കാരന്റെ റുഖ്സ സ്വീകരിക്കൽ അനുവദനീയമല്ല, ശരിയല്ല. പിന്നെ കാരണം നാല് ദിവസത്തിൽ കൂടുതൽ ആ നാട്ടിൽ തങ്ങുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാരൻ എന്നുള്ള ഗണത്തിൽപ്പെടുകയല്ല, മുഖ്യം നാട്ടുകാരൻ എന്നുള്ള ഗണത്തിലാണ് പെടുക എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുന്നത്. അപ്പൊ പിന്നെ നമസ്കാരത്തിൽ കസറോ നോമ്പ് ഒഴിവാക്കാവുന്നതോ അല്ല, യാത്രക്കാരന്റെ വിധിയാണ് അവനെ ബാധകമാവുക. എന്നാൽ നാലോ അതിന് താഴെ അതിന് കുറഞ്ഞ ദിവസങ്ങളോ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന്റെ വിധി ബാധകമാണ്, നോമ്പ് ഒഴിവാക്കാവുന്നതും കസർ ചെയ്യാവുന്നതുമാണ്. അല്ലാഹു അഅലം. എന്നാൽ അതുപോലെ തന്നെ ഒരു നാട്ടിലിറങ്ങി, താൽക്കാലികമായ ഒരു നാട്ടിലേക്ക് ഇറങ്ങി, യാത്രക്കിടെ ഒരു നാട്ടിലേക്ക് ഇറങ്ങി അവിടെ തങ്ങി, തങ്ങാൻ ഉദ്ദേശിച്ചു, താൽക്കാലികമായി ഇത്ര ദിവസം എന്നൊന്നും പ്രത്യേകം നിശ്ചയിക്കാതെ ഏത് സമയത്തും യാത്ര തുടരണം എന്നുള്ള ഉദ്ദേശത്തോടെ താൽക്കാലികമായി ഒരു നാട്ടിലേക്ക് തങ്ങുകയാണെങ്കിൽ, കൃത്യമായ ദിവസം ഒന്നും നിശ്ചയിക്കാതെ ഏത് സമയത്തും യാത്ര ചെയ്യണം ഉദ്ദേശത്തോടെ തങ്ങുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ശേഷം ഒരുപാട് പറഞ്ഞിട്ടുള്ളത് അവന് കസറ് ചെയ്യാവുന്നതാണ്, നോമ്പ് ഒഴിവാക്കാവുന്നതുമാണ്. അത് ഇനി നാല് കൂടുതൽ ദിവസമായാലും പ്രശ്നമില്ല. കാരണം നേരത്തെ അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉറപ്പും തീരുമാനവും ഇല്ല, ഇത്ര ദിവസം ഇവൻ അവിടെ തങ്ങും എന്നുള്ള കൃത്യമായ തീരുമാനത്തിലൂടെയല്ല അവൻ അവിടെ തങ്ങിയത്. മറിച്ച് അവൻ അറിയില്ല എത്ര ദിവസം ഇവൻ ഇവിടെ നിൽക്കേണ്ടി വരും, രണ്ടു ദിവസം കൊണ്ട് പോകേണ്ടി വരുമോ, മൂന്ന് ദിവസം കൊണ്ട് പോകേണ്ടി വരുമോ ഒന്നും അറിയില്ല. കൃത്യമായ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന്റെ ഹുക്മ് ബാധകമാണ്. അതിന് അഞ്ച് ആറ് ദിവസം പത്ത് ദിവസം ആയാലും കുഴപ്പമില്ല. കാരണം അങ്ങനെ ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്തും പത്തിൽ കൂടുതൽ ദിവസത്തിൽ അങ്ങനെ യാത്രക്കാരന്റെ രീതിയിൽ കസർ ചെയ്തതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരന്റെ വിധിയാണ് ഇവിടെ ബാധകമാവുക, നോമ്പ് ഒഴിവാക്കാവുന്നതുമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നാല് ദിവസത്തിൽ കൂടുതൽ നിൽക്കുമെന്ന് നേരത്തെ ഉറപ്പിച്ച് തീരുമാനിച്ചതാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നാട്ടുകാരന്റെ വിധിയാണ് ബാധകമാവുക. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം. അപ്പോ ഇത്രയുമാണ് സഹോദരങ്ങളെ യാത്രക്കാരന്റെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലകൾ. അപ്പോ ഇന്നത്തെ ഈ ഒരു ദർസിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഒന്ന് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീ ഉമ്മമാരും അതുപോലെ തന്നെ യാത്രക്കാരും. ഇനിയും ഒന്ന് രണ്ട് വിഭാഗം ആളുകൾ കൂടി നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള വിഭാഗത്തിലുണ്ട്. ഇൻഷാല്ലാ അത് തുടർന്നുള്ള ദർസുകളിൽ പൂർത്തീകരിക്കാവുന്നതാണ്. وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين